الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله هيا على الصلاة هيا على الصلاة هيا على الفلاح هيا على الفلاح الله أكبر لا إله إلا الله
السلام عليكم ورحمة الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.
ان آیات کا ترجمہ یہ ہے کہ اے وہ لوگو جو ایمان لائے ہو اللہ کا تقوی اختیار کرو.
ഈ വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാകുന്നു, വിശ്വസിച്ചവരെ അല്ലാഹുവിനെ ഭയപ്പെടുക, ചൊവ്വായ വാക്ക് പറയുക, അങ്ങനെ ചെയ്യുന്നതായാൽ അവൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ആരാണോ അനുസരിക്കുന്നത് അവർ തീർച്ചയായും മഹത്തായ വിജയം പ്രാപിക്കുന്നതാണ്. ഈ വചനങ്ങളിൽ അല്ലാഹു ദൈവഭയം കരസ്ഥമാക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, ചൊവ്വായ വാക്ക് പറയുക, നേരായതും സുതാര്യവുമായ വാക്കുകൾ പറയുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം തൽസംബന്ധമായി പറയുന്നു, തികച്ചും സത്യവും ബുദ്ധിപരവുമായ കാര്യങ്ങൾ പറയുക എന്നതാണ് ചൊവ്വായ വാക്ക് എന്നതുകൊണ്ടുള്ള താൽപര്യം. വ്യർത്ഥവും അനാവശ്യവും കള്ളവും അല്പം പോലും ഇതിൽ ഉണ്ടായിരിക്കരുത്. മറ്റൊരിടത്ത് പറയുന്നു, വിശ്വാസികളെ അല്ലാഹുവിനെ ഭയക്കുക, സത്യവും യഥാർത്ഥവും സന്ദർഭോചിതവുമായ വാക്കുകൾ പറയുക. പിന്നീട് പറയുന്നു, നിരർത്ഥകങ്ങളായ സംസാരങ്ങൾ പാടില്ല, സന്ദർഭോചിത വാക്കുകൾ പറയുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ എല്ലാ നിർദ്ദേശങ്ങളിൽ നിന്നും സ്പഷ്ടമാകുന്നത് അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസൃതമായ ഭയഭക്തിയുടെ അടിസ്ഥാനം കരസ്ഥമാകുന്നതിനായി എല്ലാ അവസ്ഥകളിലും പ്രയാസങ്ങളിലും എളുപ്പങ്ങളിലും തീരുമാനം കൽപ്പിക്കുന്നതിലും, അതായത് ആരിലെങ്കിലും തീരുമാനം കൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തീരുമാനം കൽപ്പിക്കുന്നതിലും സാക്ഷി പറയുന്നതിലും വീട്ടിലും കുട്ടികളോടുമുള്ള സംസാരത്തിലും മറ്റു കാര്യങ്ങളിലും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള പെരുമാറ്റങ്ങളിലും കച്ചവടങ്ങളിൽ എന്തെങ്കിലും വാങ്ങുന്നതിലും വിൽക്കുന്നതിലും ജോലിസ്ഥലങ്ങളിലും എവിടെയെങ്കിലും ജോലിയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുമ്പോഴും എപ്പോഴും സത്യത്തിൽ നിലകൊള്ളുക. കീഴിൽ ജോലിക്കാരുള്ളവർ അവരോടുള്ള പെരുമാറ്റത്തിലും സത്യത്തെ മുറുകെ പിടിക്കുക. ചുരുക്കത്തിൽ, നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ, അതിൽ ഒരു തരത്തിലുള്ള അവ്യക്തത ഉണ്ടാകരുതെന്ന് അല്ലാഹു പറയുന്നു. അതായത് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകപ്പെടുത്താവുന്ന അവ്യക്തത ഉണ്ടാകരുത്. സത്യത്തിൽ നിലകൊള്ളുന്നതിലൂടെ സ്വന്തം നഷ്ടമുണ്ടാകുമെങ്കിലും സത്യത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടതാണ്, അത് സഹിക്കേണ്ടതാണ്. എന്നാൽ സത്യസന്ധതയിൽ, നേരായ വാക്ക് പറയുന്നതിൽ യാതൊരു കളങ്കവും ഉണ്ടാകരുത്. നിത്യജീവിതത്തിൽ അല്പസ്വല്പം കളവ് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കുന്നതല്ല എന്നതാണ് ചിലരുടെ ധാരണ. എന്നാൽ അള്ളാഹു പറയുന്നു, കുഴപ്പമുണ്ട്, നിങ്ങളുടെ ഭയഭക്തിയുടെ നിലവാരം താഴുന്നു, ഭയഭക്തിയുടെ നിലവാരം കുറഞ്ഞു കുറഞ്ഞ് അവസാനം കളവിന്റെയും വക്രതയുടെയും അടുത്തേക്ക് നിങ്ങൾ എത്തിച്ചേർന്നേക്കാം. അല്ലെങ്കിൽ മനുഷ്യൻ സത്യത്തിൽ നിന്ന് അകന്നു പോവുകയും കളവിൽ അകപ്പെട്ടു പോവുകയും ചെയ്തേക്കാം. പിന്നീട് അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെടുന്നു, അല്ലെങ്കിൽ സത്യത്തിൽ നിലകൊള്ളുന്നവനല്ല എന്ന കാരണത്താൽ അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെട്ടേക്കാം. അതിനാൽ അള്ളാഹു പറയുന്നു, വിശ്വാസികളാണെങ്കിൽ തഖ്‌വയെ മുറുകെ പിടിച്ചുകൊണ്ട് എപ്പോഴും ചൊവ്വായ വാക്കുകൾ പറയുക. പറയുന്നു, പറയുന്ന വാക്കുകൾ വിവേകപരമായിരിക്കണം എന്ന തത്വം, വിവേകപരമായിരിക്കണം എന്നതും ചൊവ്വായ വാക്കിന്റെ നിലവാരമാകുന്നു. എന്തുതന്നെയായാലും സത്യം വിളിച്ചു പറയണം എന്നതല്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ സത്യമായിരിക്കും, എന്നാൽ എല്ലായിടത്തും അത് പരാമർശിക്കേണ്ടതില്ല, അത് വിവേകപരമായിരിക്കില്ല, കലഹങ്ങൾക്കും വഴക്കുകൾക്കും കാരണമായി തീരാം. ഒരാളുടെ രഹസ്യം മറ്റൊരാളോട് പറയുമ്പോൾ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു, ബന്ധത്തിൽ മുഷിച്ചിലുണ്ടാകുന്നു. എന്നാൽ ഒരിടത്ത് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ വിവേകപരമല്ലാത്ത ഒരു കാര്യം മറ്റൊരിടത്ത് അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ചെയ്യേണ്ടത് അനിവാര്യമായും വരുന്നു. ഉദാഹരണമായി, കാലത്തിന്റെ ഖലീഫയുടെ പക്കൽ പല കാര്യങ്ങളും എത്തിക്കുന്നു, അത് സമുദ്ധാരണത്തിനായിട്ടാണ്. അങ്ങനെയെങ്കിൽ അത് എല്ലായിടത്തും പറയാവുന്ന കാര്യമായിരിക്കില്ല, എന്നാൽ ഇവിടെ എത്തുമ്പോൾ അത് വിവേകപരമായി തീരുന്നു. അങ്ങനെ ഒരേ കാര്യം ഒരിടത്ത് കലഹത്തിന് കാരണമാവുകയും മറ്റൊരിടത്ത് സമുദ്ധാരണത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. പിന്നീട് വിവേകപരമായ വാക്കുകളെ കൂടുതൽ വിശദമാക്കുന്നുണ്ട്. ചൊവ്വായ വാക്കുകളിൽ യാതൊരു തരത്തിലുള്ള വ്യർത്ഥവും അനാവശ്യവുമായ വാക്കുകൾ ഉണ്ടായിരിക്കരുത്. ചിലർ പറയുന്നത് ശരിയായിരിക്കാം, സമുദ്ധാരണത്തിനായിട്ടാണെന്ന സങ്കല്പത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നു. എന്നാൽ അതിൽ വിശദീകരണം എന്ന നിലക്ക് സ്വന്തം വിവരണങ്ങളും കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ അത് ചൊവ്വായ വാക്കുകൾ ആവുകയില്ല, മറിച്ച് ചില സന്ദർഭങ്ങളിൽ ചൊവ്വായ കാര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. സമുദ്ധാരണം നടത്തുന്നവർക്ക് മുന്നിൽ ഒരു സത്യമായ കാര്യത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്ക് യഥാർത്ഥത്തിൽ നിന്ന് തന്നെ അകറ്റിക്കളയുന്നതായിരിക്കും. എന്റെ മുന്നിലും പലപ്പോഴും ഇങ്ങനെയുള്ള വസ്തുതകൾ വരാറുണ്ട്. തൽഫലമായി സമുദ്ധാരണത്തിനായി യഥാർത്ഥ മാർഗം അവലംബിക്കുന്നതിനു പകരം തെറ്റായ മാർഗം അവലംബിക്കുന്നു. അത് സമുദ്ധാരണത്തിന് പകരം കോട്ടം വരുത്തിവെക്കുന്നതായി മാറുകയും ചെയ്യും. ഉദാഹരണമായി, ചില സന്ദർഭങ്ങളിൽ സമുദ്ധാരണം സൌമ്യമായി മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ നിസ്സാര ശകാരത്തിലൂടെയോ ഉണ്ടാകാം. എന്നാൽ ഒരു തെറ്റായ വാക്ക് തീരുമാനം കൽപ്പിക്കുന്നവരെ കഠിനമായ തീരുമാനത്തിലേക്ക് നയിക്കുന്നു. സമുദ്ധാരണത്തിന് പകരം നഷ്ടമായിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ടാണ് സത്യത്തോടൊപ്പം തന്നെ സന്ദർഭോചിത വാക്കുകൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. വാക്കുകൾ സന്ദർഭോചിതമാകുമ്പോഴാണ് ചൊവ്വായ വാക്കുകളാവുക. സമൂഹത്തിന്റെ പരിഷ്കരണവും ശാന്തി സ്ഥാപനവും ഏതവസ്ഥയിലും നിലനിൽക്കണം എന്നതാണ് ഹിക്മത്ത്. ഇതായിരിക്കണം ലക്ഷ്യം. കലഹം ലക്ഷ്യമായിരിക്കരുത്. ഈ ഹിക്മത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് മുൻപ് പരാമർശിച്ചതുപോലെ സാഹചര്യവും സന്ദർഭവും അനുസരിച്ചുള്ള വാക്കുകളായിരിക്കണം. അതായത് സത്യമായ എല്ലാ കാര്യങ്ങളും ഹിക്മത്തില്ലാതെയും സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചല്ലാതെയുമാണെങ്കിൽ അത് ചൊവ്വായ വാക്ക് ആയിരിക്കില്ല. അത് വ്യർത്ഥവും അനാവശ്യവുമായി ഗണിക്കപ്പെടും. ഇത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് പകരം അതൃപ്തി കരസ്ഥമാക്കുന്നതിന് കാരണമാകാം. അതിനാൽ ഒരു വിശ്വാസിക്ക് ഭയഭക്തി കൈവരിച്ചുകൊണ്ട് ചൊവ്വായ വാക്കുകളുടെ സൂക്ഷ്മവശങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഭയഭക്തിയുടെ സൂക്ഷ്മതകളിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. സൂക്ഷ്മവശങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിൽ അള്ളാഹുവിന്റെ സ്നേഹദൃഷ്ടി പതിയുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യൻ ഭയഭക്തിയുടെ സൂക്ഷ്മവശങ്ങളെ പരിഗണിക്കേണ്ടതാണ്. അതായത് ഭയഭക്തിയുടെ അതിസൂക്ഷ്മവശങ്ങളെ മുന്നിൽ വെക്കേണ്ടതാണ്. ഇതിലാണ് സമാധാനം. അഥവാ നിസ്സാര കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ പിന്നീട് ഒരിക്കൽ അതേ നിസ്സാര കാര്യങ്ങൾ വലിയ തിന്മകൾ ചെയ്യുന്നവരാക്കി മാറ്റുന്നതാണ്. പ്രകൃതത്തിൽ അശ്രദ്ധയും അലസതയും ഉടലെടുത്തുകൊണ്ട് അത്തരം മനുഷ്യർ നാശമടയുന്നതാണ്. പറയുന്നു, തഖ്വയുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പരമലക്ഷ്യമാക്കി മാറ്റുക. അതിനായി തഖ്വയുടെ അതിസൂക്ഷ്മ മാർഗങ്ങൾ അനിവാര്യമാകുന്നു. മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നു, യഥാർത്ഥ സുഭിക്ഷതയും സമാധാനവും തഖ്വയില്ലാതെ കരസ്ഥമാകുന്നതല്ല. തഖ്വയിൽ നിലകൊള്ളുക എന്നത് വിഷം കുടിക്കുന്നതിന് തുല്യമാണ്. പ്രയാസമേറിയ കാര്യമാണ്. തഖ്വയിൽ നിലനിന്നുകൊണ്ട് തന്നെ ചില സത്യമായ വാക്കുകൾ പറയുന്നത് മനുഷ്യനെ പ്രയാസത്തിലകപ്പെടുത്തുന്നതായേക്കാം. പറയുന്നു, ഭയഭക്തി കൈക്കൊള്ളുന്നവർക്കായി അള്ളാഹു സമാധാനത്തിന്റെ എല്ലാ മാർഗങ്ങളും തുറന്നു കൊടുക്കുന്നു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അതിനാൽ ക്ഷേമത്തിന്റെ അടിസ്ഥാനം തഖ്വയാകുന്നു. തഖ്വ കരസ്ഥമാക്കുന്നതിനായി നിബന്ധന വെക്കുവാൻ പാടുള്ളതല്ല. തഖ്വ കരസ്ഥമാക്കിയാൽ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ലഭിക്കുന്നതാണ്. അള്ളാഹു ഔദാര്യവാനും കാരുണ്യവാനുമാകുന്നു. തഖ്വ കരസ്ഥമാക്കിയാൽ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നതാണ്. ഏതായാലും ദൈവഭയം ലക്ഷ്യമായിരിക്കണം. പിന്നീട് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്, സത്യസന്ധതയും മറ്റു കാര്യങ്ങളുമെല്ലാം. അതിനാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെയും നിസാരമായി ഗണിക്കരുത്. ചൊവ്വായ വാക്ക് പറയുക എന്ന കൽപ്പനയിൽ സമൂഹത്തിലെ സമാധാനത്തിന്റെ അടിത്തറയാണുള്ളത്. സമൂഹത്തിലെ സമുദ്ധാരണത്തിന്റെ അടിത്തറ ഇതിലാണ്. അതുകൊണ്ടാണ് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഇസ്ലാമിക വിളംബരമായ ഭാവി തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനമായ നിക്കാഹ് വേളയിൽ ഈ വചനങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ പരിധി വീടുകളിൽ മാത്രം പരിമിതമല്ല, പ്രത്യുത മുഴുവൻ സമൂഹത്തിലും പരന്നുകിടക്കുകയാണ്. അതിലൂടെ സമൂഹത്തിൽ കലഹങ്ങളും ഉണ്ടാക്കാം, ശാന്തിയും സമാധാനവും ഉണ്ടാക്കാം. അതിനാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതുപോലെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, തഖ്വയുടെ അതിസൂക്ഷ്മ വശങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പരിശ്രമം, ചൊവ്വായ വാക്കുകൾ പറയുക എന്ന കൽപ്പനയിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള നിങ്ങളുടെ പരിശ്രമം നിങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അവകാശികളാക്കുന്നു. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നേരെയാക്കുന്നതാണ്. സത്യസന്ധത കരസ്ഥമാകുമ്പോൾ നിങ്ങളിൽ നിന്ന് സൽക്കർമ്മങ്ങൾ വെളിപ്പെടുന്നു. അള്ളാഹു പറയുന്നു, ചൊവ്വായ വാക്കുകൾ പറയുന്ന കാരണത്താൽ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നുള്ള അകൽച്ച സ്വയം നിങ്ങളെ സൽക്കർമ്മങ്ങളിലേക്ക് നയിക്കുന്നു, തിന്മകളിൽ നിന്ന് അകറ്റുന്നു. വളരെ പ്രശസ്തമായ ഒരു ഹദീസുണ്ട്, നാം അധികവും കേൾക്കാറുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇനി എന്നും സത്യസന്ധത നിലകൊള്ളുന്നതാണെന്ന് ഇന്ന് ശപഥം ചെയ്യുക, ഒരിക്കലും കളവ് പറയരുത്. ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഫലം ലഭിക്കുന്നതാണ്, തിന്മകൾ നിങ്ങളിൽ നിന്നും വിട്ടകലുന്നതാണ്. ആ വ്യക്തി അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് എല്ലാ വിധത്തിലുള്ള ചെറുതും വലുതുമായ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോക്ഷം കരസ്ഥമാക്കി. മനുഷ്യൻ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം കരസ്ഥമാക്കുമ്പോൾ അള്ളാഹുവിന്റെ വാഗ്ദാനവും പ്രവൃത്തിയും അവന്റെ കർമ്മങ്ങളെ നേരെയാക്കുന്നതിനുള്ള തൗഫീഖ് നൽകുന്നു. അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അതിന്റെ പ്രതിഫലമായാണ് ലഭിക്കുന്നത്. അതിന്റെ പ്രതിഫലമായാണ് ലഭിക്കുന്നത് എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് തഖ്വയിലൂടെ ചലിക്കുകയും സത്യസന്ധതയിൽ നിലകൊള്ളുകയും ചെയ്യുന്നവരുടെ മുൻപാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ കർമ്മങ്ങൾ നേരെയാവുക മാത്രമല്ല, മറിച്ച് യഗ്ഫിറുലക്കും സുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ മുൻപാപങ്ങളും പുറത്തു തരുന്നതാണ്. അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും കൽപ്പനകളെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, തഖ്വയിൽ നിലകൊള്ളുകയാണെങ്കിൽ, നന്മകൾ ചെയ്യുന്നതിനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കലഹങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണെങ്കിൽ, വിശ്വാസിക്ക് യഥാർത്ഥ വിശ്വാസിയാക്കുന്നതിനായി അള്ളാഹു നൽകിയിട്ടുള്ള കൽപ്പനകളെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിനെ സംബന്ധിച്ച് ഒരിടത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ താക്കീത് ചെയ്തുകൊണ്ട് പറയുന്നു, വിശുദ്ധ ഖുർആനിൽ 700 കൽപ്പനകളെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ യഥാർത്ഥ വിശ്വാസി എന്ന് പറയപ്പെടുന്നതാണ്. യഥാർത്ഥ വിശ്വാസിയാകുന്നതിന്റെ ഫലമായി ഭാവിയിൽ തെറ്റുകൾ പൊറുക്കപ്പെടുന്നു. മനുഷ്യൻ ഭാവിയിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും അള്ളാഹു പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നല്ല, മറിച്ച് സൽക്കർമ്മങ്ങളുടെ ഫലമായി, ആത്മസംസ്കരണത്തിന്റെ ഫലമായി തിന്മകളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നതാണ്. പാപപൂർത്തിക്കായി അർത്ഥിക്കുന്നതിന്റെ ഫലമായി അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് തിന്മക്കെതിരിൽ ശക്തി ലഭിക്കുന്നു. ചുരുക്കത്തിൽ യഗ്ഫിറുലക്കും സുനൂബക്കും എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം, മുൻ തിന്മകളിൽ നിന്നുള്ള പാപപൂർത്തിയും ഭാവി തിന്മകൾക്കെതിരെയുള്ള ശക്തിയും കരസ്ഥമാകുന്നു എന്നതാകുന്നു. സൽക്കർമ്മങ്ങളുടെ നിലനിൽക്കുന്ന നിരന്തരമായ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതാകുന്നു. അള്ളാഹു പറയുന്നു, മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നവനായി തീരുക എന്നത് അതിമഹത്തായ വിജയമാകുന്നു. മഹത്തായ വിജയത്തിനായി അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പരിപൂർണ അനുധാവനം അനിവാര്യമാകുന്നു. തങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾക്ക് അനുഗുണമാക്കി മാറ്റേണ്ടത് അനിവാര്യമാകുന്നു. അത് പ്രാവർത്തികമാക്കുന്നതിനായി അള്ളാഹുവിനോട് ശക്തി തേടേണ്ടത് അനിവാര്യമാകുന്നു. ഈ ശക്തി ഇസ്തിഗ്ഫാറിലൂടെയാണ് ലഭിക്കുന്നത്. ഈ ശക്തി ലഭിക്കുമ്പോൾ സൽക്കർമ്മങ്ങളുമുണ്ടാകും. അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ സൽക്കർമ്മങ്ങളിലേക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ സത്യത്തിൽ നിലകൊള്ളുകയും സത്യത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഗണിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ തഖ്വ കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ ദൈവഭയം മഹത്തായ വിജയത്തിലേക്ക് നയിക്കുന്നു. മഹത്തായ വിജയം കരസ്ഥമാക്കുന്നവർ ഭയഭക്തിയുള്ളവരാകുന്നു. അല്ലാഹു പറയുന്നു, വിശ്വാസികളെ, യഥാർത്ഥ വിശ്വാസികളാകണമെങ്കിൽ ജീവിതത്തിലെ ലക്ഷ്യം ഇതാക്കി തീർക്കുക. ഇവ കരസ്ഥമാക്കുന്നതിനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത്. ഇനി ഞാൻ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ കൂടി കേൾപ്പിക്കുന്നതാണ്. സത്യത്തിന്റെ പ്രകടനം എപ്രകാരമായിരിക്കണം, ഏതവസരങ്ങളിലായിരിക്കണം, വ്യത്യസ്ത അവസ്ഥകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണം നല്ല കാര്യമാകുന്നു. ഇത് സത്യമാണെന്ന് മനുഷ്യൻ ഉള്ളാലെ തന്നെ മനസ്സിലാകുന്നു. അതായത് ഉൾക്കാഴ്ചയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. പറയുന്നു, സത്യത്തോടൊപ്പം ഒരു ആർജവവും ധൈര്യവും ഉണ്ടാകുന്നു. കള്ളം പറയുന്നവർ ഭീരുവാകുന്നു. അശുദ്ധിയിലും മാലിന്യത്തിലും പാപങ്ങളിലും മുഴുകി ജീവിക്കുന്നവർ എപ്പോഴും ഭയചകിതരായിരിക്കും. അവർക്ക് എതിർക്കാൻ സാധിക്കില്ല. ഒരു സത്യസന്ധനായ മനുഷ്യനെ പോലെ ധീരതയോടുകൂടി തന്റെ സത്യസന്ധതയെ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. തന്റെ പരിശുദ്ധതയുടെ തെളിവ് നൽകാൻ സാധിക്കില്ല. ഭൌതിക കാര്യങ്ങളിൽ തന്നെ ചിന്തിച്ചു നോക്കുക. അല്പമെങ്കിലും സുഭിക്ഷത അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ അസൂയാലുക്കളാകാത്തവരുണ്ടോ? സുഭിക്ഷിതർ നിശ്ചയമായും അസൂയാലുക്കളായി മാറുന്നു. അതോടൊപ്പം തന്നെ ഉണ്ടാകുകയും ചെയ്യും. ഇതേ അവസ്ഥയാണ് ദീനികാര്യങ്ങളിലും. ഷെയ്ത്താൻ സമുദ്ധാരണത്തിന്റെ ശത്രുവാകുന്നു. അതിനാൽ മനുഷ്യൻ തന്റെ കണക്കുകൾ ശരിയാക്കി വെക്കേണ്ടതാണ്. അള്ളാഹുമായി ബന്ധം മെച്ചപ്പെടുത്തേണ്ടതാണ്. ഷെയ്ത്താൻ കൂടെ തന്നെയുണ്ട്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, അള്ളാഹുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. പറയുന്നു, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷം ആരെയും ഭയക്കേണ്ട, ആരെയും വകവെക്കേണ്ട. പറയുന്നു, സ്വയം ശിക്ഷക്കർഹനാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുക. മനുഷ്യൻ സ്വയം തെറ്റുകളിൽ പതിക്കുമ്പോഴാണ് ശിക്ഷ ലഭിക്കുന്നത്. അഥവാ മനുഷ്യൻ സത്യത്തിൽ നിലകൊള്ളുകയും നന്മയിൽ നിലനിൽക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണെങ്കിൽ, തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നവരുമാണെങ്കിൽ ഇവ ലഭിക്കുന്നതല്ല. പറയുന്നു, എന്നാൽ ഇവ സ്വയം കരസ്ഥമാകുന്നതല്ല. ഇവയെല്ലാം അദൃശ്യ സഹായങ്ങളാലും അല്ലാഹുവിന്റെ കൃപയാലുമല്ലാതെ കരസ്ഥമാകുക സാധ്യമല്ല. അള്ളാഹുവിന്റെ സഹായമുണ്ടാകുകയും അള്ളാഹു അവസരം നൽകുമ്പോഴുമാണ് ഇത് സംഭവമാകുക. അതിനായി ഇസ്തിഗ്ഫാറും അള്ളാഹുവിലേക്ക് കുനിയലും അനിവാര്യമാകുന്നു. പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹവും കൂടെ ഉണ്ടാകാത്തിടത്തോളം കാലം കേവലം മനുഷ്യപ്രയത്നം ഒന്നും സാധ്യമാക്കുന്നതല്ല. മനുഷ്യൻ പലതും ചെയ്യുന്നു, ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറയുന്നു. എന്നാൽ ദീനികാര്യങ്ങളിൽ മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രം ഒന്നും സാധ്യമല്ല. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിലേ ദീനീ സേവനത്തിന് അവസരം ലഭിക്കുകയുള്ളൂ, അവന്റെ തൃപ്തി കരസ്ഥമാകുകയുള്ളൂ. പിന്നീട് പറയുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം കൂടെ ഉണ്ടാകാത്തിടത്തോളം കേവലം മനുഷ്യപ്രയത്നം ഒന്നും പ്രാപ്യമാക്കുന്നതല്ല. ഖുലിഖൽ ഇൻസാനു ളൈഫ, മനുഷ്യൻ ദുർബലനാണ്, തെറ്റുകളാൽ നിറഞ്ഞവനാണ്, നാല് ഭാഗത്തുനിന്നും പ്രയാസങ്ങളാൽ വലയം ചെയ്യപ്പെട്ടവനാണ്. അതിനാൽ നന്മയ്ക്കുള്ള അവസരം ലഭിക്കുന്നതും അദൃശ്യ സഹായത്തിന്റെയും കാരുണ്യത്തിന്റെയും അവകാശികളാകുന്നതിന് ദുആ ചെയ്യേണ്ടതാണ്. ഇക്കാര്യങ്ങളെ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. ദീനിലും ദുനിയാവിലും പ്രയാസങ്ങൾ നേരിടുന്നു. എല്ലായിടത്തും സത്യത്തിൽ നിലകൊള്ളുകയാണെങ്കിൽ, ഭയഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, സ്വന്തം കർമ്മങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദൂരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. സത്യത്തെ വെളിപ്പെടുന്നത് ചിലപ്പോൾ പ്രത്യക്ഷ ബുദ്ധിമുട്ടിൽ അകപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ തങ്ങളുടെ ആന്തരികവും ബാഹ്യവും ഒന്നാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രയാസങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ഇത് ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല ഉണ്ടാകുന്നത്, മറിച്ച് ചിലപ്പോൾ സ്വന്തക്കാരോടുള്ള സത്യപ്രകടനവും പ്രയാസത്തിൽ അകപ്പെടുത്തുന്നതാണ്. കാരണം സ്വന്തക്കാരിലും വ്യത്യസ്ത തരത്തിലുള്ളവർ ഉണ്ടാകുന്നു, ദൈവഭയം കുറഞ്ഞവരുണ്ടാകുന്നു. അതിനാൽ മനുഷ്യൻ ചില സമയത്ത് സ്വന്തക്കാരാലും പ്രയാസങ്ങളിൽ അകപ്പെടുന്നു. ഉദാഹരണമായി ഇന്ന് ലോകത്ത് തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചില പരാതികളും ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നയാൾക്ക് വോട്ട് നൽകിയപ്പോൾ ഇന്ന ഭാരവാഹി അയാൾക്ക് എന്തിനാണ് വോട്ട് നൽകിയത് എന്ന് ചോദിച്ചു. ജമാഅത്തിന്റെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും സ്വതന്ത്രരാണ്. ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കുമില്ല. സത്യത്തിൽ നിലനിന്നുകൊണ്ട് ആരെയാണ് ഉത്തമരായി മനസ്സിലാക്കിയത് അവർക്ക് വോട്ട് ചെയ്താൽ ഇന്നയാൾക്ക് എന്തിന് വോട്ട് നൽകി, ഇന്നയാൾക്ക് എന്തുകൊണ്ട് നൽകിയില്ല എന്ന് ചോദിക്കാൻ ആർക്കും അവകാശമില്ല. മനുഷ്യന്റെ ഉള്ളിൽ ഈ ന്യൂനതയുണ്ടെങ്കിൽ, ചില തിന്മകളുണ്ടെങ്കിൽ, ഒരിക്കൽ സത്യത്തെ വെളിപ്പെടുത്തിയതിനു ശേഷം അടുത്ത തവണ അത് വെളിപ്പെടുത്തുന്നതല്ല, തന്റെ തെറ്റുകൾ പിടിക്കപ്പെടും എന്ന ഭയത്താൽ, അല്ലെങ്കിൽ ദൈവഭയത്തിൽ കുറവുണ്ടെങ്കിൽ, ഇന്ന ഭാരവാഹിക്ക് ഞങ്ങൾക്കെതിരിൽ മനസ്സിൽ വിദ്വേഷമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നത് പോലെ, ഇത് തഖ്വയുടെ കുറവാണ്, സത്യസന്ധതയുടെ കുറവാണ്. അതിനാൽ സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ധൈര്യമായിരിക്കുക എന്നതാണ് സത്യസന്ധതയും തഖ്വയും. എന്നാൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യം തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്കായി അള്ളാഹുവിന്റെ വിധിയും നടപ്പിലാകുന്നു. തോന്നുന്നവർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ജമാഅത്ത് വ്യവസ്ഥിതി. എവിടെ വെച്ചെങ്കിലും എപ്പോഴെങ്കിലും മനുഷ്യൻ പിടിക്കപ്പെടുന്നു. പിന്നീട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹെ അംഗീകരിക്കുന്നവരാണെന്ന് പൊതുവിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാവുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും, പ്രത്യക്ഷത്തിൽ നമസ്കരിക്കുന്നുണ്ടെങ്കിലും, നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിലും, യഥാർത്ഥത്തിൽ ആത്മീയത അല്പം പോലുമില്ല. മറുഭാഗത്ത് പ്രസ്തുത സൽക്കർമ്മങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ അവ സൽക്കർമ്മങ്ങളായിട്ടല്ല ചെയ്തത് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നു. മറിച്ച് ചടങ്ങെന്ന നിലയിലും ശീലമെന്ന നിലയിലുമാണ് ചെയ്തതെന്ന് തെളിയിക്കുന്നു. കാരണം അവരിൽ ആത്മാർത്ഥതയും ആത്മീയതയും അല്പം പോലുമില്ല. അല്ലെങ്കിൽ ഈ സൽപ്രവർത്തനങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് അവരിൽ ഉണ്ടാകുന്നില്ല? സത്യഹൃദയത്തോടു കൂടിയും ആത്മീയതയോടു കൂടിയും ഈ കർമ്മങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല എന്നത് വ്യക്തമായി ഓർത്തുകൊള്ളുക. ഈ കർമ്മങ്ങൾ ഒന്നിനും ഉപകരിക്കുന്നതല്ല. സൽക്കർമ്മത്തിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ലാതിരിക്കുമ്പോഴാണ് സൽക്കർമ്മങ്ങൾ എന്ന് പറയപ്പെടുക. സലാ എന്നതിന്റെ വിരുദ്ധമാണ് ഫസാദ്. സാലി എന്ന് പറയുന്നത് കുഴപ്പങ്ങളിൽ നിന്ന് പരിശുദ്ധവും പവിത്രവുമായതിനെയാണ്. നിസ്സാര കാര്യങ്ങളിൽ പോലും ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ, ജനങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങിയാൽ അതും കുഴപ്പങ്ങളുടെ, അതായത് ഫസാദിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അതിനാൽ സൽക്കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്ന കാര്യം എപ്പോഴും ശ്രദ്ധയിലുണ്ടാവുകയും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു ആഗ്രഹിക്കുമ്പോഴാണ് കർമ്മങ്ങൾ നല്ലതായി തീരുക. ഇത് അള്ളാഹു മുത്തഖികളുടെ അടയാളമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. തഖ്വയുടെ അതിസൂക്ഷ്മ മാർഗങ്ങളിലൂടെ ചലിക്കുന്നവർക്കുള്ള ലക്ഷണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ സൽക്കർമ്മങ്ങളാകാത്തതുവരെ ഒരു കർമ്മവും സൽക്കർമ്മങ്ങളാവുകയില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ സൽക്കർമ്മങ്ങളാക്കുന്നതിനായി അള്ളാഹുവിന്റെ കാരുണ്യത്തെ കരസ്ഥമാക്കേണ്ടതുണ്ട്. അവന്റെ മുമ്പിൽ കുനിയുകയും പാപപൂർത്തിക്കായി അർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഹദ്രത്ത് മസീഹ് മുഅല്ലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നു, വെറും നാവുകൊണ്ട് കലിമ ഉരുവിടുന്നത് മതിയായതാണെന്ന് മനുഷ്യൻ കരുതുന്നു, അല്ലെങ്കിൽ കേവലം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് മതിയായതാണെന്ന് ധരിക്കുന്നു. എന്നാൽ നാവുകൊണ്ടുള്ള ജൽപ്പനം മതിയാവുന്നതല്ല എന്നോർത്തുകൊള്ളുക. മനുഷ്യൻ നാവുകൊണ്ട് 1000 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാലും 100 തവണ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാലും അതിന്റെ യാതൊരു പ്രയോജനം ലഭിക്കില്ല. കാരണം അള്ളാഹു മനുഷ്യനെ മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്, തത്തയായിട്ടല്ല സൃഷ്ടിച്ചത്. ഒന്നും മനസ്സിലാകാതെ നാവുകൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നത് തത്തയുടെ ജോലിയാണ്. എന്താണോ പറയുന്നത് അത് ചിന്തിച്ചുകൊണ്ട് പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ ധർമ്മം. തത്തയെപ്പോലെ വെറും ജൽപ്പനം മാത്രമാണ് ഉള്ളതെങ്കിൽ, ഹൃദയം അതിനോടൊപ്പം ഇല്ല എങ്കിൽ, അതിനനുസരിച്ചുള്ള കർമ്മങ്ങളില്ല എങ്കിൽ, വെറും വാക്കുകളിൽ യാതൊരു അനുഗ്രഹവും ഉണ്ടാകുന്നതല്ല എന്നോർത്തുകൊള്ളുക. അത് വെറും വാക്കുകളായി ഗണിക്കുന്നതാണ്, അതിൽ യാതൊരു ഗുണമോ അനുഗ്രഹമോ ഉണ്ടാകുന്നതല്ല. അഥവാ വിശുദ്ധ ഖുർആനും ഇസ്തിഗ്ഫാറുമാണ് ഉരുവിടുന്നതെങ്കിൽ പോലും അത് വെറും വാക്കുകളായി ഗണിക്കപ്പെടുന്നതാണ്. അള്ളാഹു കർമ്മങ്ങളാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് ആവർത്തിച്ച് പറയുന്നത്. അതില്ലാത്തിടത്തോളം അള്ളാഹുവിനെ സമീപിക്കാൻ സാധിക്കില്ല. ഇന്ന് മുഴുവൻ ദിവസവും കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതി തീർത്തു എന്ന് ചില വിഡ്ഢികൾ പറയാറുണ്ട്. എന്നാൽ അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി എന്നാരെങ്കിലും ചോദിക്കുക. വെറും നാവുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പ്രവർത്തിച്ചത്, മറ്റ് ശരീരഭാഗങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചു. ഉപയോഗപ്പെടുത്തുന്നതിനായിട്ടാണ് അള്ളാഹു എല്ലാ ശരീരഭാഗങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അക്കാരണം കൊണ്ട് തന്നെയാണ് ചിലർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ അവരിൽ ശാപം ചൊരിയുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുള്ളത്. കാരണം പാരായണം ചെയ്യുന്നതിൽ വാക്കുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, കർമ്മങ്ങൾ ഉണ്ടാകുന്നതല്ല. ചുരുക്കത്തിൽ, കർമ്മങ്ങളുടെ സമുദ്ധാരണം കേവലം പ്രത്യക്ഷ അറിവുകൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല, മറിച്ച് സത്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, കേവലം അള്ളാഹുവിന്റെ മാത്രം ഭയത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുന്നതിനായി ശ്രമിക്കുമ്പോഴാണ് അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ച് സമുദ്ധാരണം നടത്തുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിൽ പ്രവേശിക്കുന്നവർക്കുള്ള അടയാളമായി പറഞ്ഞത് വിശുദ്ധ ഖുർആന്റെ 700 കൽപ്പനകളെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഏതെങ്കിലും സവിശേഷ അറിവിനെ കുറിച്ചോ സ്ഥാനത്തെ കുറിച്ചോ അല്ല പരാമർശിച്ചത്. അതിനാൽ നമ്മിൽ ഓരോരുത്തർക്കും സ്വന്തം കർമ്മങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വയം തങ്ങളെ ഈ അധ്യാപനങ്ങൾക്ക് അനുഗുണമായി രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരിധിക്കനുസൃതമായി തന്റെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കാത്തവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാരായണം ചെയ്യുക എന്നത് മാത്രമല്ല അള്ളാഹുവിന്റെ ഇച്ഛ, അവൻ കർമ്മങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി നിത്യവും ഇന്ത്യൻ ശിക്ഷാ നിയമം വായിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ ആ നിയമങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ, മറിച്ച് അപരാധങ്ങൾ ചെയ്യുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തി പിടിക്കപ്പെടുമ്പോൾ ഞാൻ നിത്യവും ശിക്ഷാ നിയമങ്ങളെ വായിക്കാറുണ്ട് എന്നുള്ള വാദം സ്വീകരിക്കപ്പെടുമോ? അതോ അറിവുണ്ടായിരുന്നിട്ടും അപരാധം ചെയ്തു എന്നതിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുമോ? നിയമം അറിയുന്നവർക്ക്, നിത്യവും രാജ്യ നിയമങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിയമം വായിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതല്ല. നിയമം വായിച്ചുകൊണ്ടിരിക്കുകയും അപരാധം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പറയുന്നു, അയാൾക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതാണ്. അറിവുണ്ടായിട്ടും അപരാധം പ്രവർത്തിച്ചു എന്ന കാരണത്താൽ അതിനാൽ ഒന്നിനു പകരം 4 വർഷത്തെ ശിക്ഷയാണ് വേണ്ടത്. മറ്റൊരിടത്ത് പറയുന്നു, ചുരുക്കത്തിൽ വെറും വാക്കുകൾ ഉപകരിക്കുന്നതല്ല. അള്ളാഹുവിനെ തൃപ്തനാക്കുന്നതിനായി മനുഷ്യൻ ആദ്യം സ്വയം കഷ്ടത അനുഭവിക്കുക, അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവരുടെ ആയുസ് ദീർഘിപ്പിക്കുന്നതാണ്. അള്ളാഹു വാഗ്ദാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവനല്ല. അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന അവന്റെ വാഗ്ദാനം തികച്ചും സത്യമാണ്. പ്രയോജനകരമായ വസ്തുക്കളെ ആരും നശിപ്പിക്കാറില്ല എന്നതാണ് പൊതുനീതി. കുതിരയോ പശുവോ കാളയോ ആടോ പോലും ഉപകരിക്കുന്നതാണെങ്കിൽ, അതിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിനെ അറുക്കുക? എന്നാൽ അവ പ്രയോജനകാരിയല്ലാതാകുമ്പോൾ, ഒന്നിനും ഉപകരിക്കാതാകുമ്പോൾ അതിന്റെ അവസാന മാർഗം അറുക്കുക എന്നതാണ്. വളരെയധികം ഗഹനമായി ചിന്തിക്കേണ്ട വാക്കുകളാണിത്. മറ്റൊന്നിനും പ്രയോജനപ്പെടാതെ അതിനെ അറുക്കപ്പെടുമ്പോൾ ഉടമസ്ഥർ ചിന്തിക്കുന്നത് ഒന്നുമില്ലെങ്കിലും തൊലിക്കല്ലെങ്കിലും എന്തെങ്കിലും കിട്ടുമല്ലോ എന്നാണ്. അതിന്റെ ഇറച്ചി ഉപയോഗിക്കാം. അതേപോലെ മനുഷ്യൻ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഒന്നിനും ഉപകരിക്കാതാകുമ്പോൾ അവന്റെ വ്യക്തിത്വത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് യാതൊരു ഗുണവും ലഭിക്കാതാകുമ്പോൾ അള്ളാഹു അവനെ വിലമതിക്കുന്നതല്ല, അവനെ നശിപ്പിക്കുന്നു. അതിനാൽ ഓരോരുത്തരും, ഓരോ അഹമ്മദിയും, ഓരോ ഭാരവാഹികളും ചിന്തിക്കേണ്ടത് എങ്ങനെ എനിക്ക് കൂടുതലായി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഉപകാരം ചെയ്യുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യമായിരിക്കേണ്ടത്. ഈ ബഹുമതിയും ഈ പദവിയും ഈ സേവനവും ഫലപ്രദമാകുന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണമെന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ്, സദുദ്ദേശം ഉണ്ടാകുമ്പോഴാണ്, സ്വന്തം കർമ്മങ്ങളുടെ സമുദ്ധാരണത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോഴാണ്, സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാകുമ്പോഴാണ്, തക്വയിൽ ചരിക്കുന്നവരാകുമ്പോഴാണ്. പറയുന്നു, അനുഗുണമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കുകയും കൈയും കാലും മറ്റ് ശരീരഭാഗങ്ങളും കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ലയോ? വെറും വാചാ ലാപനവും ജൽപ്പനവും യാതൊരു തരത്തിലും ഉപകാരിയാകുന്നതല്ല. വിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ട് അള്ളാഹു സഹാബാക്കളിൽ നിന്നും സേവനം സ്വീകരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു എന്നത് മാത്രം മതിയായതാണെന്ന് അവർ കരുതിയോ? അതോ അത് പ്രാവർത്തികമാക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതിയോ? അവർ അനുസരണയും കൂറും പ്രകടിപ്പിച്ചുകൊണ്ട് ആടുമാടുകളെ പോലെ അറുക്കപ്പെട്ടു. പിന്നീട് അവർ കരസ്ഥമാക്കിയതും അള്ളാഹു അവർക്ക് നൽകിയ ബഹുമതികളും ഗോപ്യമല്ല. ഇതാണ് അള്ളാഹു നൽകുന്ന ബഹുമതിയുടെ മൂല്യം. അതാണ് നാം അന്വേഷിക്കേണ്ടത്. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കാണിക്കുക, അല്ലെങ്കിൽ പാഴ്വസ്തുക്കളെ പോലെ നിങ്ങൾ വലിച്ചെറിയപ്പെടുന്നതാണ്. ആരും തന്നെ വീട്ടിലെ നല്ല വസ്തുക്കളെയും സ്വർണത്തെയും വെള്ളിയെയും വലിച്ചെറിയുകയില്ല, മറിച്ച് അവയെയും എല്ലാ ഉപകാരപ്രദവും വിലയേറിയുമായ വസ്തുക്കളെ സൂക്ഷിച്ച് സംരക്ഷിച്ചു വെക്കുന്നു. എന്നാൽ വീട്ടിൽ ഒരു എലി ചത്തുകിടക്കുന്നതായി കാണപ്പെട്ടാൽ ആദ്യം തന്നെ അതിനെ പുറത്തേക്കെറിയുന്നു. അതുപോലെ അള്ളാഹു തന്റെ സൽദാസരെ എപ്പോഴും സ്നേഹിക്കുന്നു, അവരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു, അവരുടെ വ്യാപാരങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നു. അവൻ അവരെ നശിപ്പിക്കുന്നതല്ല, നിന്ദ്യമായ മരണം നൽകുന്നതുമല്ല. എന്നാൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ അപമാനിക്കുന്നവരെ അവൻ നശിപ്പിക്കുന്നു. അള്ളാഹു നിങ്ങളെ വിലമതിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി സദ്വൃത്തരാകേണ്ടത് അനിവാര്യമാകുന്നു. അപ്പോഴാണ് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ വിലമതിക്കപ്പെട്ടവരാകുകയുള്ളൂ. അള്ളാഹുവിനെ ഭയക്കുകയും അവന്റെ കൽപ്പനകളനുസരിക്കുകയും ചെയ്യുന്നവരിലും അന്യരിലും അവൻ ഒരു വ്യതിരിക്തത സ്ഥാപിക്കുന്നു. മനുഷ്യന് അനുഗ്രഹം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗമാണിത്. തിന്മകളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ളവർ എവിടെയാണെങ്കിലും ആദരവിന് അർഹരാണ്. കാരണം അവനിൽ നിന്ന് നന്മ ലഭിക്കുന്നു, അവർ ബന്ധുക്കളോട് നല്ലപോലെ പെരുമാറുന്നു, മനുഷ്യത്വത്തിൽ കരുണ കാണിക്കുന്നു, അക്രമം ചെയ്യുന്നില്ല, വ്യാജ കേസുകൾ ഉണ്ടാക്കുന്നില്ല, കള്ളസാക്ഷ്യം പറയുന്നില്ല, മറിച്ച് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു, അള്ളാഹുവിലേക്ക് മുഴുകുന്നു, അള്ളാഹുവിന്റെ വലിയ എന്ന് പറയപ്പെടുന്നു. അള്ളാഹു നമ്മെ തഖ്വയിൽ നിലനിന്നുകൊണ്ട് സത്യത്തെ മുറുകെ പിടിക്കുന്നവരാക്കി മാറാകട്ടെ. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളിൽ പരിപൂർണ അനുസരണം പുലർത്തുന്നവരായി നാം മാറട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളെ മറച്ചുവെക്കട്ടെ. അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം എപ്പോഴും നമുക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ. അള്ളാഹു ഏത് ലക്ഷ്യത്തിനായിട്ടാണോ ഈ കാലഘട്ടത്തിൽ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചത്, യഥാർത്ഥമായ നിലയിൽ ആ ലക്ഷ്യത്തെ കരസ്ഥമാക്കുന്നവരും അതിന്റെ സഹായികളായും നാം മാറട്ടെ. അള്ളാഹുവിന്റെ സ്നേഹ കടാക്ഷം എപ്പോഴും നമ്മിലുണ്ടാകട്ടെ. ഇന്നും വേദനാജനകമായ ഒരു വാർത്തയുണ്ട്. പാകിസ്ഥാനിലെ ലാഹോറിൽ നമ്മുടെ ഒരു അഹമ്മദി സഹോദരനെ ഷഹീദാക്കിയിരിക്കുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിന്റെ ചെറു വിവരണം ഞാൻ കേൾപ്പിക്കുകയാണ്, തുടർന്ന് ജനാസ ഗായിബും നമസ്കരിപ്പിക്കുന്നതാണ്. ഷഹീദ് സഹോദരന്റെ പേര് ജാവേദ് കരീം സാഹിബ് എന്നാകുന്നു. അദ്ദേഹം കരീം ദഹ്ലവി സാഹിബ് മർഹൂമിന്റെ പുത്രനായിരുന്നു. ലാഹോറിലെ ഗ്രീൻ ടൌണിലായിരുന്നു താമസം. ജൂൺ 17 4 അജ്ഞാത വ്യക്തികൾ ഗ്രീൻ ടൌണിലുള്ള ജവാദ് കരീം സാഹിബിന്റെ വസതിയിൽ കടന്ന് വെടിയുതിർത്തുകൊണ്ട് അദ്ദേഹത്തെ ഷഹീദാക്കുകയാണ് ചെയ്തത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശദ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രീൻ ടൗണിലുള്ള വസതിയുടെ മുകളിലത്തെ നിലയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. താഴത്തെ നിലയിൽ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ഇംതിയാസ് അദ്നാൻ സാഹിബും മാതാവുമാണ് താമസിച്ചിരുന്നത്. പറയുന്നു, രാത്രി ഏകദേശം 7:30-നോടടുത്ത് 4 അജ്ഞാത വ്യക്തികൾ വീട്ടിൽ വന്നു. രണ്ടുപേർ പുറത്തു നിൽക്കുകയും രണ്ടുപേർ അകത്തേക്ക് കടക്കുകയും ചെയ്തു. അവിടെ ചെന്ന് ജവാദ് കരീം സാഹിബിനെ പുറത്തേക്ക് വിളിച്ചെന്ന് തോന്നുന്നു. എന്തായാലും അവരുമായി വഴക്കുണ്ടായി. അതിനിടയിൽ ഒരു അക്രമി വെടിയുതിർത്തു. വെടിയുണ്ട ഹൃദയത്തിൽ പതിക്കുകയും പുറത്തു കടക്കുകയും ചെയ്തു. ബഹളം കേട്ട് താഴത്തെ നിലയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ പുറത്തു വന്നു. അപ്പോൾ അക്രമികൾ ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ഇനി നിന്റെ ഊഴമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മാർഗമധ്യേ തന്നെ ഷഹാദത്തിന്റെ പദവി കരസ്ഥമാക്കിയിരുന്നു. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പ്രമാതാമഹന്റെ മാതാമഹൻ ഹദ്രത്ത് ഹക്കീം മുഹമ്മദ് ഹുസൈൻ സാഹിബിലൂടെയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹം ഡൽഹി വാസിയായിരുന്നു. അദ്ദേഹം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരുന്നു. കുടുംബത്തിലെ ആദ്യ അഹമ്മദിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ ഇജാസ് ഹുസൈൻ സാഹിബ് മർഹൂം കത്തിലൂടെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബൈഅത്ത് ചെയ്തിരുന്നു. നേരിട്ട് കയ്യിൽ ബൈഅത്ത് ചെയ്തിട്ടുള്ള തൗഫീഖ് ലഭിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രമാതാമഹൻ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ ബാബ നദീർ അഹമ്മദ് സാഹിബ് നീണ്ടകാലം അമീർ ജമാഅത്തായിരുന്നു ഡൽഹിയിലെ. ഷഹീദ് മർഹൂമിന്റെ പ്രായം 33 വയസ്സായിരുന്നു. വസിയത്തിന് അനുഗ്രഹീത പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറാണ്. സ്വന്തം ക്ലിനിക് ഉണ്ട്. ക്ലിനിക്കിന്റെ നടത്തിപ്പും ഷഹീദ് മർഹൂമിന്റെ ചുമലിലായിരുന്നു. അങ്ങേയറ്റം മൃദുല സ്വഭാവത്തിനുടമയായിരുന്നു. ചെറിയവരെയും മുതിർന്നവരെയും ആദരിച്ചിരുന്നു. ആത്മാർത്ഥ വ്യക്തിയായിരുന്നു. എല്ലാവരോടും സഹകരിച്ചിരുന്നു. എല്ലാവരുടെയും വേദനയിലും ദുഃഖത്തിലും പങ്കാളിയാകുമായിരുന്നു. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ദീർഘകാലം നമസ്കാര സെന്റർ ആയിരുന്നു. ചെറുപ്രായം മുതൽ ഹൽക്കയുടെ സൈമായിരുന്നു. ഖുദ്ദാം അൽഹമ്മദിയുടെ ഊർജ്ജസ്വലനായ പ്രവർത്തകനുമായിരുന്നു. ഷഹാദത്തിന്റെ ദിവസം മാതാവ് പറയുകയുണ്ടായി, ജവാദ് കരീം എന്നെ ഒരു സ്വപ്നം കേൾപ്പിച്ചിരുന്നു. കുറച്ചുപേർ എന്നെ ആക്രമിക്കുകയാണ്. മൂത്ത സഹോദരൻ അടുത്തുണ്ടെങ്കിലും എന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. വെടിവെപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ മൂത്ത സഹോദരൻ പുറത്തേക്ക് വന്നെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു തരത്തിൽ ആ സ്വപ്നം പൂർത്തിയാകുകയും ചെയ്തു. ചന്ദ്രയുടെ കാര്യത്തിലും വിശാലഹൃദയനായിരുന്നു. മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുമായിരുന്നു. തന്റെ സഹോദരനോട് ഷഹാദത്തിന് ഒരു ദിവസം മുമ്പ് പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ കണക്കുകളെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുള്ളത് ഓർക്കണം. ഞാൻ എല്ലാ കണക്കുകളും ഇന്ന് പൂർത്തിയാക്കി. ഹൽക്കയുടെ സദർസാബ് പറയുന്നു, ഞങ്ങളുടെ ഹൽക്കയിലുള്ള ഒരു വ്യക്തി ചന്ദ്രയുടെ കാര്യത്തിൽ അല്പം അശ്രദ്ധനായിരുന്നു. ഷഹീദ് മർഹൂം നിരന്തരമായി അദ്ദേഹവുമായി ബന്ധപ്പെടുകയും ചന്ദ്രയുടെ കാര്യത്തിൽ ആവേശം നിറക്കുക മാത്രമല്ല, വസിയത്ത് പദ്ധതിയിൽ അംഗമാക്കുകയും ചെയ്തു. ഷഹീദ് മർഹൂമിന് ഭാര്യയും 3 ചെറിയ കുട്ടികളുമാണ് ഉള്ളത്. മകളായ ഹിബത്തുൽ ജവാദിന് 6 വയസ്സും തലഹ ജവാദിന് 3 വയസ്സും സഫ്വാൻ ജവാദിന് 4 മാസവുമാണ് പ്രായം. അദ്ദേഹത്തിന് ഒരു സഹോദരനാണുള്ളത്. അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിന്റെ സഹാദ് സമയത്ത് ജീവിച്ചിരുന്നു. എന്നാൽ കബറടക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജനാദ റബുവിലേക്ക് കൊണ്ടുപോയപ്പോൾ പിന്നിൽ മാതാവിന് ഹൃദയാഘാതം സംഭവിക്കുകയും അവർ മരിക്കുകയും ചെയ്തു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. റസിയ കരീം ദഹ്ലവി സാഹിബ ഹക്കീം മുഹമ്മദ് അഹമ്മദ് ദഹ്ലവി സാഹിബിന്റെ മകളായിരുന്നു. പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിക്കുകയും മകന്റെ ഷഹാദത്തിന് അല്പനേര ശേഷം ഹൃദയാഘാതത്താൽ വഫാത്താവുകയും ചെയ്തു.
رضیہ کریم صاحب دہلی کے والدین دہلی سے ہجرت کر کے پاکستان آئے تھے, پہلے خانے وال میں رہے.
رضیہ کریم صاحب ماتا پتا ഡൽഹിയിൽ നിന്നും പലായനം ചെയ്ത് പാകിസ്ഥാനിൽ വന്നതായിരുന്നു. ആദ്യം ഖാനേബാദിലായിരുന്നു, പിന്നീട് ലാഹോറിലെത്തി. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, വിരമിച്ചിരുന്നു. 1947 ജനിച്ചത്. സ്വന്തം ഹൽക്കയിലെ സെക്രട്ടറി ഇസ്ലാം ഇർഷാദുമായിരുന്നു അവർ. കുട്ടികളെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നതിൽ അവർക്ക് മുഖ്യ പങ്കുണ്ടായിരുന്നു. അല്ലാഹു അവരുടെയും പദവികൾ ഉയർത്തുമാറാകട്ടെ. ഷഹീദ് മർഹൂമിന്റെയും മാതാവിന്റെയും സന്താനങ്ങളെ, മാതാവിന് ഇനി ഒരു മകൻ മാത്രമാണ് ഉള്ളത്. അല്ലാഹു അവരെ സംരക്ഷിക്കുമാറാകട്ടെ. ജമാഅത്തുമായി അവരുടെ ബന്ധത്തെ സുദൃഢമാക്കട്ടെ. ഞാൻ അനുശോചന സന്ദേശം അയച്ചപ്പോൾ ഷഹീദ് മർഹൂമിന്റെ സഹോദരൻ പറഞ്ഞത്, ജമാഅത്തിനു വേണ്ടി ജീവത്യാഗത്തിന് ഞങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. യാതൊരു തരത്തിലുള്ള ഭീരുത്വവും ഉടലെടുക്കുന്നതല്ല. അല്ലാഹു അവരെ സംരക്ഷിക്കട്ടെ. ധൈര്യം നൽകിയതോടൊപ്പം തന്നെ തന്റെ അനുഗ്രഹത്താൽ സുരക്ഷയുടെ കോട്ടയിലും എല്ലാവരെയും നിർത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.